നമസ്കാര സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് 2021 ജനുവരി 19 ഈ ഇന്ത്യയിലും കേരളത്തിലും കോവിഡിനെതിരെയുള്ള വാക്സിനേഷൻ ഇന്ന് 4-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊടുത്തിരിക്കുന്ന 2 വാക്സിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഓഡിയോ കോവാക്സിൻ എന്നും കോവിഷീൽഡ് എന്നുമുള്ള 2 ഇന്ത്യയിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സംശയം, ഈ പേര് ടെക്നിക്കൽ പേര് കാരണം പല ആളുകളും ഇതിനെ നമ്മൾ അത്രയധികം ശ്രദ്ധിച്ച് കാണുന്നില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഈ കോവാക്സിൻ, എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, COVAXIN. ആ IN എന്നത് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ തന്നെയാണോ പേരിട്ടതെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും അങ്ങനെ ഓർമ്മിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് വരുന്ന കോവാക്സിൻ, ഇന്ന് പറയുന്നത് ഇന്ത്യ, മനസ്സിലായില്ലേ? അതായത് ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വാക്സിനാണ് കോവാക്സിൻ. നമുക്കറിയാം Amazon.in, Google.in എന്ന് പറഞ്ഞ ഡൊമൈൻ എന്താ? ഇന്ത്യയിലുള്ള ഡൊമൈൻ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാം കോവാക്സിൻ. അപ്പോൾ ഞാൻ കൂടുതൽ ഇനി പറയുമ്പം, കോവാക്സിൻ എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാക്സിൻ എന്നുള്ള ഒരർത്ഥത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലിപ്പം ഈ കോവാക്സിനും കോവിഷീൽഡ്, കോവിഷീൽഡ് എന്ന് പറഞ്ഞാൽ ആസ്ട്രാ സെനക്ക എന്നുള്ള ബഹുരാഷ്ട്ര കമ്പനി വിദേശത്ത് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടാക്കിയ ഒരു വാക്സിനാണ്. അത് ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പൂനെയുള്ള ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് അത് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പക്ഷേ അവരുടെയാണ് സാധനം. ഒരു കൊളാബറേഷൻ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ അതിൽ അടുത്ത പോയിന്റ്, ഇത് രണ്ടും ഇത് സമ്മതം കൊടുത്തപ്പോൾ തന്നെ, ഡ്രഗ് കൺട്രോളർ, ഇന്ത്യയിൽ ഡ്രഗ് കൺട്രോളർ സമ്മതം കൊടുത്തപ്പോൾ തന്നെ ഇന്ത്യയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഷീൽഡിൻ്റെയും കോവാക്സിൻ്റെയും കാര്യങ്ങൾ കമ്പയർ ചെയ്തപ്പോൾ കോവാക്സിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള സാധനത്തിൻ്റെ 3-ാം ഘട്ടം, അതായത് അതിൻ്റെ പൂർണ്ണ ഫല പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല. നമുക്കറിയാം 1-ാം ഘട്ടമുണ്ട്, 2-ാം ഘട്ടമുണ്ട്, 3-ാം ഘട്ടമുണ്ട്. ഈ 1-ഉം 2-ഉം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കും, അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കും. 3-ാം ഘട്ടത്തിലാണ് നമ്മൾ എഫിഷ്യൻസി, എത്ര പേർക്ക്, 100 വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് അസുഖം വരുന്നില്ല എന്ന് നോക്കും. അപ്പോൾ ആ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ തോതിൽ കോവാക്സിൻ്റെ ഇത് വന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഒരു എമർജൻസി, കാരണം ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കോവിഡിനെ തടഞ്ഞു നിർത്തണമല്ലോ, അപ്പോൾ ഇതിനെ പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ 2 ഒന്നിച്ച് അംഗീകാരം കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചില അപേക്ഷകൾ, ചില ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അപേക്ഷകളിലൊക്കെ നമ്മൾ കാണാം, ഇത് ഹായ് ഇത് പറ്റില്ല, ഇതെന്താ കാര്യം, ഇത് 5-ാമത്തെ പേജിൽ 4-ാമത്തെ വരിയിൽ ഒരു കുത്തിട്ടിട്ടില്ല, ഇതേ ഇവിടെ ഒരു കോമ കുറവുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അപേക്ഷ തള്ളുകയാണ്. അതായത് അപേക്ഷയുടെ മെറിറ്റുണ്ടോ ഇല്ലയോ എന്നല്ല അവർ നോക്കുന്നത്, അപേക്ഷ ശരിക്കും ഫോർമാലിറ്റി പ്രകാരമുള്ളതാണെന്നുള്ള നോട്ടമാണ്. ചില ആൾക്കാർ ഒരു വെള്ള പേപ്പറിൽ കടലാസ് വേണം, ഇത് കുറച്ചൊരു മഞ്ഞ നിറവുണ്ട് ഈ കടലാസിന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പല വില്ലേജുകളും പല ഓഫീസുകളിലും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്, അല്ലേ? അപ്പോൾ ഞാൻ പറയാം എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ കാര്യം. നമ്മുടെ ആസ്ട്രാ സെനക്ക സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ്റെ സ്റ്റഡി നടത്തിയിരിക്കുന്നത് വളരെ ചെറിയ ആളുകളിലാണ്. ഒരു 10,000 പോയിട്ടുണ്ടെന്ന് പറയുന്നു. അത്രയും ആളുകളിലാണ് ഈ സ്റ്റഡി 1, 2, 3 ഫേസുകളൊക്കെ നടത്തിയത്. പക്ഷേ ഭാരത് ബയോടെക് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ നടത്തി, ഇന്ത്യൻ കമ്പനിയുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ 25,000 ആണ് ആളുകൾക്ക് സ്റ്റഡി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് പറ്റി, ആളുകളെ കണ്ടുപിടിച്ചു, 25,000 കണ്ടുപിടിച്ചു, അവർക്ക് കുത്തിവെപ്പ് കൊടുത്തു, പക്ഷേ അതിൻ്റെ ഡാറ്റ മുഴുവനായിട്ടും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം 25,000 ഇന്ത്യയാണ്, റൂറൽ ഇന്ത്യയാണ്. അപ്പോൾ നമുക്കറിയാലോ, കുത്തിവെപ്പിച്ച് വേണമെങ്കിൽ തന്നെ പിന്നെ തിരിച്ച് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഫോൺ വിളിച്ചാൽ കിട്ടുമില്ല, അവനൊക്കെ ഏത് ഗുദാമിൽ എവിടെയാ അവൻ്റെ ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമില്ല, 2 വേണ്ടേ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഇന്ത്യൻ വാക്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഫലം എന്താ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്, മനസ്സിലായില്ലേ? പക്ഷേ ആളുകൾക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞു, ആ എടുത്തു കഴിഞ്ഞ് നമുക്കറിയാം 1.5 മണിക്കൂറാണ് ഇപ്പോൾ ഒബ്സർവേഷൻ വെക്കുന്നത്. പക്ഷേ എത്രയോ മണിക്കൂറുകളും എത്രയോ ആഴ്ചകളും കഴിഞ്ഞ് കഴിഞ്ഞു, എന്നിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ഫലപ്രാപ്തി കാണണ്ടെങ്കിൽ ഇന്ത്യയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ റേറ്റ് വല്ലാണ്ട് കുറഞ്ഞു. കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 10 പക്ഷേ അതവിടെ കട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 1-2% ഉള്ളൂ. അപ്പം 100 രണ്ട് പേർക്ക് അസുഖം തന്നെയുള്ളൂ, കോവിഡ് ഉള്ളൂ. ഇനി ഈ 100 വേറൊരാൾക്ക് വന്നോ ഇല്ലയോ, അവനുമായിട്ട് കോൺടാക്ട് വന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് അവന് എഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കില്ലേ? സമയം പിടിക്കും. ഇത്രയും സമയം നമുക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ ഒരു വാക്സിൻ കൊടുക്കുന്നതിന്? മാത്രമല്ല ഒറ്റ ഒരു മോണോപ്പൊളി കൊടുക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒറ്റ ഒരു വാക്സിന് മാത്രം ഇന്ത്യയിൽ ആ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് പുറത്തുനിന്നുള്ള ഡാറ്റ വെച്ചിട്ട്, അതാണ് നമ്മളെ എല്ലാ ഇന്ത്യയിലെ വിദഗ്ധന്മാർ നിങ്ങളുടെ കയ്യിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുക, എന്താ പറയുക, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷ്മമായി ദർശിച്ചാൽ മാത്രം കാണുന്ന കാര്യമെന്ന്. ഇന്ത്യയിൽ നടത്തിയ സ്റ്റഡി വെച്ചൊന്നുമല്ല അവർ ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്, മിക്കവാറും പുറത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ അപ്ലൈ ചെയ്ത് ഇപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും അവർ ഇന്ത്യയിലത്തെ സ്റ്റഡിയും കൂടെ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കൂടുതലും പുറത്തുനിന്നുള്ള സ്റ്റഡി വെച്ചിട്ടാണ് ഫേസ് ത്രീ വരെ അവർ കംപ്ലീറ്റ് ചെയ്ത് ഇത്ര പെട്ടെന്ന് അംഗീകാരം കൊടുത്തത്. നമുക്ക് ആവശ്യം ഈ ടെക്നിക്കൽ കാര്യങ്ങളല്ല, നമുക്ക് ആവശ്യം ഇത് വർക്ക് അല്ലേ. നമുക്ക് പൂച്ച കറുത്തതായാലും ശരി വെളുത്തതായാലും ശരി, കഴിഞ്ഞ ഇതിൻ്റെ മുമ്പ് പത്ത് പിന്നെ എലീനെ പിടിച്ചാലും ശരി, ഇന്ന് ഇന്ന് പുതുതായിട്ട് എലീനെ പിടിക്കാൻ പോകുന്നതായാലും ശരി, എന്താ സംഭവം, ആസ് ഫാർ ആസ് ഇറ്റ് ഇസ് എ ഫാർ ഇറ്റ് ക്യാച്ചസ് ദ മൈസ് ഇറ്റ്സ് എ ഗുഡ് ക്യാറ്റ് അല്ലേ. എന്നുവെച്ചാൽ വെദർ ഇറ്റ് ഇസ് എ ബ്ലാക്ക് ക്യാറ്റ് ഓർ വൈറ്റ് ക്യാറ്റ്, ആസ് ഫാർ ആസ് ഇറ്റ് ക്യാച്ചസ് എ മൈസ് ഇറ്റ് ഇസ് എ ഗുഡ് ക്യാറ്റ് അല്ലേ. നമുക്ക് കാര്യം നടന്നാൽ പോലെ കാര്യം നടന്നാൽ പോയി മാത്രമല്ല നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല, അത് നമ്മളെ പിടിച്ച് മാന്താനും പാടില്ല പൂച്ച അല്ലേ. ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലാന്ന് 25,000 ആൾക്ക് കോവാക്സിൻ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ സാധനം, കോവാക്സിന് സൈഡ് എഫക്റ്റ് ഇല്ല നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ ഒരു ദേഷ്യം ഉണ്ടാക്കേണ്ട കാര്യം, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. പിന്നെ ഈ നമ്മൾ ഇപ്പം ഗൾഫിലൊക്കെ 2-3 മാസം മുമ്പ് തന്നെ ഈ വാക്സിനൊക്കെ കംപ്ലീറ്റ് കുത്തിവെപ്പും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അന്നേരം നമുക്കൊരു ചിന്തയില്ല. എത്രയോ മലയാളികൾ ഗൾഫിൽ പോയിട്ട് സാധനം എടുത്തു, അന്നേരം നമുക്കൊരു ചോദ്യമില്ല, കോവാക്സിൻ വേണോ, കോവിഷീൽഡ് വേണോ, ആസ്ട്രാസെനക്ക വേണോ, ഫൈസർ വേണോ, മോഡേണ വാക്സിൻ വേണോ, ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ വേണോ, ജനീവിയലിൻ്റെ വാക്സിൻ വേണോ, റഷ്യൻ വേണോ, സ്പുട്നിക് വേണോ, ഒന്നും ഒരു ചോദ്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? പക്ഷെ അവിടുത്തെ ഭരണാധികാരിൻ്റെ വിശ്വാസ്യത കൂടിയാണ് കാണുന്നത്, ഇന്ത്യയിൽ അത്ര വിശ്വാസ്യത ഇല്ല എന്നുള്ളത് സത്യമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ചോദ്യമില്ല, വാക്സിൻ എടുക്കും. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി, വിവാദങ്ങളായി ഇന്ത്യയിൽ ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്കതിനെ തള്ളിപ്പറയലായി. അപ്പോൾ ഇതിന് ഇത് ഞാൻ ഇതിൻ്റെ സൈഡ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ സയൻറ്റിഫിക് വേഴ്സൺ കൂടി ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വാക്സിൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം, ഇപ്പോൾ സേഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ, കാരണം സൈഡ് എഫക്റ്റ് ഒന്നും വരാൻ പാടില്ല, നമുക്കൊരു സൈഡ് എഫക്റ്റും വരാൻ പാടില്ല. ഒറ്റ സൈഡ് എഫക്റ്റും വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഈ വാക്സിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സാങ്കേതികത്വം മാറിയാൽ നമുക്ക് അത് മാറ്റി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സൈഡ് എഫക്റ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കൺസേൺ. ഈ ഇന്ത്യയിലുള്ള കോവാക്സിൻ മനസ്സിലായില്ല, ആ കോവാക്സിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, കോവിഡ് വൈറസിന് അല്ലെങ്കിൽ കൊറോണ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്യണം, അതിനെ നശിപ്പിക്കും, അതിനെ ഇല്ലാണ്ടാക്കും, അതിനെ ഇനാക്റ്റീവ് ചെയ്യുന്നില്ല, അതിനെ ഫുള്ളായിട്ട് നശിപ്പിക്കും. കാരണം അതിന് വെറുതെ ഇപ്പം പറയാം സോപ്പിട്ട് കഴിഞ്ഞാൽ നശിച്ചു എന്ന് പറഞ്ഞു, അപ്പോൾ വെറുതെ സോപ്പിടല്ല, അതിന് ലൈനികളും അതിന് കെമിക്കലും ഉപയോഗിച്ച് അതിനെ കില്ല് ചെയ്യണം. പക്ഷേ കില്ല് ചെയ്യുമ്പോഴും അതിൻ്റെ സ്ട്രക്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ആ സ്ട്രക്ചർ കില്ഡ് വാക്സിൻ ആലം, നമ്മുടെ ഈ നമ്മളെ അത്ര സിമ്പിളായിട്ട് പറയുന്നത് ശരിയാണെന്നല്ല, നമ്മുടെ ഈ മുറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ മുറിഞ്ഞു കഴിഞ്ഞാലൊക്കെ വെക്കുന്ന ആലം എന്ന് പറഞ്ഞ അഡ്ജുവൻറ്റ് അതിൻ്റെ കൂടെ ചേർത്തിട്ട് അതിൻ്റെ പൊട്ടൻസി അതിനെ ലൈവാക്കി നിലനിർത്തിക്കൊണ്ട് ആ സാധനമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് കിൽഡ് വാക്സിനാണ്, അതുകൊണ്ട് യാതൊരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ. ഒരു ഡെഡായ സാധനം എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവേണ്ട ഒന്നും ഉണ്ടാവില്ല, മാത്രമല്ല അതിന് പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ആലം വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ആലയൊക്കെ നമ്മൾ എത്രയോ ടൈം ടെസ്റ്റഡായ സാധനമാണ്, അതാണ് ഇതിൻ്റെ പരിപാടി, ടൈം ടെസ്റ്റഡ്, അതായത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആലയൊക്കെ നമ്മൾ മുറിഞ്ഞു കഴിഞ്ഞ് വെക്കുന്നതാണ്, അങ്ങനെ ആലം ശരീരത്തിനുള്ളിൽ കയറിപ്പോയിട്ടൊന്നും ഇതുവരെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ കേട്ടില്ല അല്ലേ. ശരിയല്ലേ, നമ്മുടെ മറ്റേ വാക്സിൻ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവണം ശരിക്കും പറഞ്ഞാൽ, കാരണം അത് കുറച്ചുകൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അത് പിന്നെ നമ്മുടെ കോവിഷീൽഡ് എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ പറയുക അഡിനോ വൈറസ് ചിമ്പാൻസിയിൽ വരുന്ന അഡിനോ വൈറസിനൊക്കെ എടുത്ത് കുറേ ഇതൊക്കെ ആക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഇറ്റ് ഷുഡ് വർക്ക് മോർ, അത് ശരിക്കും പറഞ്ഞാൽ വർക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ സംഭവം. പക്ഷേ നമുക്ക് അതിനൊരു കുറച്ച് ഈ കമ്പയർഡ് ടു കോവാക്സിൻ എന്ന് പറഞ്ഞാൽ കിൽഡ് സാധനം കൊടുക്കുന്നതിനേക്കാളും കോവിഷീൽഡിലാണ് റിസ്ക് കൂടുതലെന്ന് ഏത് മെഡിക്കൽ രംഗത്തുള്ള ഏത് വിദഗ്ധനോട് നിങ്ങൾ ചോദിച്ചാലും പറയും. അതിപ്പോൾ അതിൻ്റെ ഡാറ്റ വന്നിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികത അവർ പറയുമെങ്കിലും അതിൻ്റെ നമ്മൾ ജസ്റ്റ് മുകളിൽ സൂപ്പ് എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കിൽഡ് വാക്സിൻ ഇസ് എ സേഫ് വാക്സിൻ. അതിൻ്റെ എഫിഷ്യൻസി ഞാൻ പറയുന്നില്ല, എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയായാലും ഒരു 50-60% എഫിഷ്യൻസി ഉണ്ട് ഇല്ലേ. അല്ലാണ്ട് ഇത് ഫ്രീ ആയിട്ട് തരുന്നൊരു സാധനമല്ലേ, നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കേരളം ചോദിച്ചിട്ട് കേരളത്തിൽ വിവാദം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം ശശി തരൂർ മലയാളിയാണ്, ശശി തരൂർ പ്രശ്നം ഉണ്ടാകും, കേരളത്തിൽ ആരും എടുക്കില്ല എന്ന് പേടിച്ചിട്ടാണ് ഈ കോവിഷീൽഡ് എന്ന് പറഞ്ഞ സാധനം കേന്ദ്രം ഫുൾ അടിച്ചിങ് തന്നത്. കോവാക്സിൻ മറ്റ് സ്ഥലങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഇപ്പോൾ 100,000 മുകളിൽ, കാരണം ഒരു 38 ഞാൻ കൊടുത്തു കഴിഞ്ഞു, അത്രയും അത്ര ഓർഡർ പിന്നെ കൊടുത്തു എന്ന് പറയുന്നത്, 100,000 മുകളിലൊക്കെ ഡോസ് കോവാക്സിൻ ഇന്ത്യയിൽ അഡ്മിനിസ്ട്രി കുത്തിവെച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയിപ്പില്ല. ചെറിയ മാറ്റം ഉണ്ടാകും നമുക്ക്, പിന്നെ അതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടിയില്ല, പക്ഷേ അത്ര കൊടുത്ത റേറ്റ് വെച്ചിട്ട് 100,000 മുകളിൽ കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഏതാണ്ട് ഈ ആഴ്ച കഴിയുമ്പോൾ തന്നെ കൊടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ഒരു പ്രശ്നവും വന്നിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അവസാനം എത്ര എന്താ പറയുക, ഏറ്റവും നാണം കെട്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഈ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, അതാണ് അദ്ദേഹം ഒരു മുൻ മുഖ്യമന്ത്രിയാണ്, അഖിലേഷ് സിംഗ് യാദവ് ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ, ഇത് മോദീൻ്റെ വാക്സിനാണ് എന്നുള്ളത്. അപ്പോൾ അതിന് അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ വശം കൂടി ഞാനൊന്ന് പറയാം. ഇപ്പം കുറേ ആൾക്കാർ പറഞ്ഞു കിടക്കുന്നുണ്ട് ഇത് മോദിയുടെ ആത്മനിർഭർ ഭാരത്, ആത്മനിർഭർ വാക്സിനാണോ കോവാക്സിൻ, അതിന് പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കീൻ ഒബ്സർവർ അല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2019 കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായിട്ട്, മോദിക്ക് അനുകൂലമായിട്ട്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത എല്ലാവരും ഇന്ന് ആവേശഭരിതരാണ്. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ മൊത്തമുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ ഒരു ഒബ്സർവേഷനായിട്ട് ഞാൻ പറയുകയാണ്, അല്ലാണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പ്രവർത്തകർ അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഒരു ഒബ്സർവേഷൻ വന്നാൽ ആർട്ടിക്കിൾ 320 ക്യാൻസലാക്കി, കാശ്മീരിനെ ഡിവൈഡ് ചെയ്തു, രാമക്ഷേത്രം വരികയാണ്, അയോധ്യ വിധി വന്നു, ഇതൊക്കെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരു മോദി വോട്ടർ ഈസ് എന്താ പറയുക മൂപ്പർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2024 വോട്ടർ ഇപ്പം തന്നെ ചെയ്യാൻ മൂപ്പർ തയ്യാറാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിലുള്ള ഏതൊരു വോട്ടറോട് ചോദിച്ചു നോക്കിയോ, അതാണ് സത്യം, ഇതാണ് എൻ്റെ സത്യം. 2024 വോട്ട് മൂപ്പർ ഇപ്പം തന്നെ ആർക്കാ ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ മൂപ്പർ തറപ്പിച്ച് കഴിഞ്ഞു. ഇനി 2029 ചിലപ്പം ഇതേ ഇത് കാരണങ്ങൾ കൊണ്ട് തന്നെ കിട്ടും. പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മോദിക്ക് വാക്സിൻ ഒരു ഘടകമേയല്ല, കാരണം ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ വലിയൊരു തീരുമാനം എടുത്തു, അത് ഏതാണ്ട് സക്സസ്സായി, വലിയ എതിർപ്പൊന്നും വന്നിട്ടില്ല. കുറച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബിസിനസ്സുകാരൊക്കെ പൊളിഞ്ഞു പോയി, അങ്ങനെ പ്രശ്നങ്ങൾ പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കേരളത്തിൽ കിറ്റ് കൊടുത്തു എന്ന് പറയുന്നു, അത് മറ്റ് സംസ്ഥാനങ്ങളിലും കിറ്റ് കൊടുത്തിട്ടുണ്ടാവില്ലേ, എല്ലാ സ്ഥലത്തും കിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മുടെ വിഷയമല്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യമാണ് മറ്റനേകം കാരണങ്ങൾ കൊണ്ട് തന്നെ ജയിക്കുന്ന ഉറപ്പുള്ള മോദി ഈ വാക്സിൻ എന്ന് പറഞ്ഞ റിസ്ക് ഉള്ള സാധനം, കാരണം വാക്സിൻ എത്ര നല്ല സാധനമാണെങ്കിലും എത്ര പ്യുവറായിട്ടുള്ള സാധനമാണെങ്കിലും അതിനായ ഒരു റിസ്ക് ഉണ്ട്, കാരണം മരുന്നല്ലേ. ആ റിസ്ക് എടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുവന്ന് എടുക്കേണ്ട ഒരാവശ്യവും മോദിക്കില്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇല്ല, ഒരു കാരണവശാലില്ല. എന്നിട്ടും അവർ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സേഫാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ലേശം ബുദ്ധി വെച്ച് ചിന്തിക്കണമല്ലോ, ബുദ്ധി വെച്ച് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും അത്രയും സേഫാണെന്ന് അവർ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ചെറിയ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരാളോ ഒരു അഞ്ചോ മൂന്നോ നാലോ ആളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, അത്ര വലിയ പ്രശ്നമല്ലേ ഇവിടുത്തെ പിന്നെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാക്കുക. എന്നിട്ടും അത് കൊടുക്കാമെന്ന് പറയാനുള്ള കാരണം എന്താ? എന്തെന്ന് വെച്ചാൽ കോവാക്സിൻ സേഫാണ്, ഇതൊന്നും ഈ മൂന്നാം ഘട്ടത്തിൻ്റെ ഡാറ്റ അനാലിസിസ് കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞ് അതിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കിൽഡ് വാക്സിൻ ആയതുകൊണ്ട് അത് ഭയങ്കര സേഫാണ്, മാത്രമല്ല ഈ സേഫാന്ന് അറിയുന്നതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്ന് കൊടുക്കാനും കാര്യമുള്ളത്. കേരളം കാണിച്ചതൊരു മണ്ടത്തിലായിപ്പോയി, കുറച്ച് കോവാക്സിനും കൂടെ മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അവസാനമായിട്ട് കോവിഡ് വാക്സിൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്നതിനോടുകൂടി കൂടി ഞാനൊരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾക്ക് വാക്സിൻ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ വാക്സിൻ കിട്ടൂല. കരിഞ്ചന്തയിൽ ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സാധനം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ചന്തയിൽ 500-1000 കൊടുത്തിട്ട് മുടക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്കാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ എഫിഷ്യൻസി നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചാടി പിടിച്ചെടുക്കും, കുറച്ച് കഴിയുമ്പോൾ വൻ അടിയായിരിക്കും ഈ വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോവാക്സിൻ ആണോ കോവിഷീൽഡ് ആണോ എന്ന് നോക്കണ്ട, നമ്മളെ സംബന്ധിച്ചിട്ട് എന്തായാലും സാധനം മേടിച്ച് അങ്ങ് സാധനം മേടിക്കുക, സാധനം തരുമ്പോൾ നേരെ കയറി അങ്ങ് അടിക്കുക. ലാസ്റ്റിലത്തെ ഒരു ചോദ്യം, കോവിഡ് വന്നവരെടുക്കണമെന്നുള്ളതാണ്. പല ആളുകളും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 പവൻ്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു എന്താ പറയുക സ്വർണ്ണത്തിൻ്റെ വള മേടിക്കാണ്ടിരിക്കുന്നില്ലല്ലോ, നമ്മുടെ കയ്യിലുണ്ട് ആൻറ്റിബോഡി, എന്നാലും ലേശം ആൻറ്റിബോഡി കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വന്നാലും ശരി വന്നിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ഗവൺമെൻറ്റൊക്കെ തരികയാണെങ്കിൽ പോയിട്ടങ്ങ് എടുത്തോളുക. നന്ദി, നമസ്കാരം. ഏതൊരു അഭിപ്രായങ്ങൾ ദയവായി അറിയിക്കുക.